بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. أركان الإيمان هذا المونامة كريمان. الإيمان بالكتب، الله سبحانه وتعالى أودربك ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസാഇൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വ റസൂലിഹി വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി വൽ കിതാബില്ലദീ അൻസല മിൻ ഖബ്ല. അല്ലയോ മുഅ്മിനീങ്ങളെ, ആമിനു ബില്ലാഹി വ റസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുക. വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിന്റെ മേൽ അവതരിപ്പിച്ച അല്ലാഹുവിന്റെ കിതാബിലും വിശ്വസിക്കുക. വൽ കിതാബില്ലദീ അൻസല മിൻ ഖബൽ, അതിനു മുൻപ്, റസൂലിന് മുൻപ് അല്ലാഹു റസൂലിന്റെ മേൽ അവതരിപ്പിച്ച ഖുർആൻ, അതിനു മുൻപ് അല്ലാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിലും കിതാബുകളിലും നിങ്ങൾ വിശ്വസിക്കുക. വമൻ യക്ഫുർ ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിർ ഫഖദ് ദല്ല ദലാലൻ ബഈദ. ആരെങ്കിലും അള്ളാഹുവിലും മലക്കുകളിലും, വഖുതുബിഹി അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിലും, വറുസുലിഹി അള്ളാഹുവിന്റെ റസൂലുകളിലും, വലിയൗമിൽ ആഖിർ അന്ത്യനാളിലും അവിശ്വസിച്ചാൽ, ഫഖദ് ദല്ല ദലാലൻ ബഈദ, അവർ വളരെ വിദൂരമായ രൂപത്തിൽ വഴികേടിലായിരിക്കുന്നു. അപ്പോൾ കിതാബുകളിൽ വിശ്വസിക്കുക എന്നത് ഒരാൾ മുസ്ലിമാകാൻ വേണ്ട അടിസ്ഥാന യോഗ്യതകളിലൊന്നാണ്. കിതാബ് എന്ന് അറബിയിൽ പറയുന്നത് പുസ്തകത്തിനാണ്. പുസ്തകം എന്നാണ് കിതാബിന്റെ അർത്ഥം. എന്നാൽ അൽ ഈമാനു ബിൽ കുതുബ്, കിതാബുകളിൽ വിശ്വസിക്കുക എന്ന് ഇസ്ലാമിന്റെ ഭാഷയിൽ പറയുമ്പോൾ അതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലുകളുടെ മേൽ അവതരിപ്പിച്ച, അള്ളാഹുവിന്റെ സംസാരം ഉൾക്കൊള്ളുന്ന കിതാബുകളാണ്. ആ കിതാബുകളിൽ വിശ്വസിക്കുക എന്നാണ് അൽ ഈമാനു ബിൽ കുതുബ് എന്നതിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലുകളുടെ മേൽ അവതരിപ്പിച്ച, അള്ളാഹുവിന്റെ സംസാരം ഉൾക്കൊള്ളുന്ന കിതാബുകൾ, അവയാണ് അൽ ഈമാനു ബിൽ കുതുബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പല നബിമാർക്കും കിതാബുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചില കിതാബുകളുടെ, ചില വേദഗ്രന്ഥങ്ങളുടെ പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിലൂടെ അറിയിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ഗ്രന്ഥമാണ് അത്തൗറാ, അല്ലെങ്കിൽ അത്തൗറാത്തു. തൗറാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. തൗറാത്തിന്റെ പ്രത്യേകതകളിലൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വയം തന്നെ എഴുതിയ ഏടുകളിൽ ആണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗറാത്ത് നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം എഴുതിയ രൂപത്തിൽ, അവൻ എഴുതിയ ഏടുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവതരിപ്പിച്ചത്. ഖുർആനിൽ അത് വന്നിട്ടുണ്ട്. വകതബ്നാ ലഹു ഫിൽ അൽവാഹ്, നാം മൂസക്ക് അൽവാഹുകളിൽ ഏടുകളിൽ എഴുതി കൊടുത്തു. തഫ്സീലൻ വകതബ്ന ലഹു ഫിൽ അൽവാഹ് മിൻ കുല്ലി ഷൈഇൻ മൗഇളത വതഫ്സീലൻ ലികുല്ലി ഷൈ, എല്ലാ വിഷയത്തിലുമുള്ള വഅദ് ഉപദേശങ്ങളും അതുപോലെ തന്നെ തഫ്സീൽ വിശദമായ നിയമങ്ങളും അടങ്ങുന്ന രൂപത്തിൽ തൗറാത്ത് നാം മൂസക്ക് എഴുതി നൽകി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചിട്ടുണ്ട്. ബനു ഇസ്രായേലുകാർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും വലിയ ഗ്രന്ഥം തൗറാത്താണ്. ഏറ്റവും വലിയത് തൗറാത്ത് എന്ന ഗ്രന്ഥമാണ്. തൗറാത്തിൽ കാര്യമായി ഉണ്ടായിരുന്നത് ഈ ആയത്തിൽ വന്നതുപോലെ പ്രധാനമായും ബനു ഇസ്രായേലുകാരെ ബാധിക്കുന്ന വിഷയങ്ങളിലുള്ള നിയമങ്ങളും അതോടൊപ്പം ചില ഉപദേശങ്ങളുമായിരുന്നു. ഇത് രണ്ടുമാണ് തൗറാത്ത് ഉൾക്കൊണ്ടിരുന്നത്. തൗറാത്ത് അനുസരിച്ച് വിധിക്കുന്നതിന് വേണ്ടിയാണ് ബനു ഇസ്രായേലുകാരിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളക്കണക്കിന് നബിമാരെ നിയോഗിച്ചത്. ഈ നബിമാരുടെ അവർക്ക് മേൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം എന്താണ്? തൗറാത്ത് അനുസരിച്ച് ബനു ഇസ്രായേലുകാർക്കിടയിൽ വിധി നടപ്പിലാക്കുക എന്നതാണ്. അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ബനു ഇസ്രായേലുകാർക്ക് ബനു ഇസ്രായേലുകാർക്കിടയിലേക്ക് നബിമാരെ പറഞ്ഞു വെച്ചത്. അതാണ് ഒന്നാമത്തെ കിതാബ്. ഖുർആനിൽ അള്ളാഹു പേര് നൽകിയ കിതാബുകളിൽ ഒന്നാമത്തെ കിതാബ് തൗറാത്താണ്. രണ്ട് അൽ ഇൻജീൽ. രണ്ട് അൽ ഇൻജീൽ. ഇൻജീൽ അവതരിപ്പിച്ചത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ്. ഇൻജീലിൽ തൗറാത്തിൽ നിന്ന് കൂടുതലായി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാര്യമായി വന്നിട്ടില്ല. ഇൻജീലിൽ ബനു ഇസ്രായേലുകാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ഉണ്ടായിരുന്ന ചില വിഷയങ്ങളിലുള്ള തീരുമാനങ്ങളാണ് കാര്യമായി ഉണ്ടായിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞതുപോലെ വലി ഉഹില്ല ലഹും ബഅദല്ലദീ ഹുർരിമത അലൈഹിം, അവരുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ട ചില കാര്യങ്ങൾ അനുവദനീയമാക്കുന്നതിന് വേണ്ടിയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു നിയോഗിച്ചത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവതരിപ്പിച്ച ഇൻജീലിലാകട്ടെ ഇങ്ങനെ തൗറാത്തിൽ വന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ ബനു ഇസ്രായേലുകാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന അവർ ഹറാമാക്കിയ ചില കാര്യങ്ങൾ അള്ളാഹു അനുവദിക്കുന്നതിനു വേണ്ടിയാണ് ഇൻജീൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചത്. ഇൻജീലിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം അതായി. മൂന്നാമത്തെ ഗ്രന്ഥം സബൂറാണ്. അസ്സബൂർ. സബൂർ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ്. സബൂർ കാര്യമായി ഉൾക്കൊണ്ടിരുന്നത് ചില പ്രാർത്ഥനകളും ചില ദിക്റുകളുമാണ്. അൽ ഇമാം ഖതാദ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, കുന്നാ നുഹദ്ദിസു അന്നഹു ദുആഉൻ അല്ലമഹുല്ലാഹു ദാവൂദ وتحميد وتمجيد لله عز وجل. قتادة رحمه الله അദ്ദേഹം പറയുന്നു, ഞങ്ങൾ പറയാറുണ്ടായിരുന്നു ദാവൂദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ട സബൂർ അതിലുണ്ടായിരുന്നത് ചില ദിക്റുകളാണ്. തഹ്മീദൻ അൽഹംദുലില്ലാ, അതുപോലെ തസ്ബീഹൻ സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെയുള്ള ദിക്റുകളാണ് അതിൽ കാര്യമായി ഉണ്ടായിരുന്നത്. ലൈസ ഫീഹി ഹലാലു വലാ ഹറാമു വലാ ഫറായിദ് വലാ ഹുദൂദ്, അതിൽ ഹറാമില്ല ഹലാലില്ല, അതായത് ഹറാമുകളെ കുറിച്ചുള്ള സംസാരമില്ല, ഹലാലുകളെ കുറിച്ചുള്ള സംസാരമില്ല, അതുപോലെ തന്നെ അനന്തരാവകാശ നിയമങ്ങളോ ഭരണരംഗത്ത് നിർവഹിക്കേണ്ട വിധിന്യായങ്ങളോ ഒന്നും അതിൽ അടങ്ങിയിരുന്നില്ല എന്ന് ഖതാദ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുന്നു. ഇത് ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ ഖുർആനിന് മുന്നേ അവതരിപ്പിക്കപ്പെട്ട ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ അവയുടെ പേര് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്നുള്ളത് സൂറത്തു അൽ അഅലയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ സുഹുഫു ഇബ്രാഹീമ വമൂസ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും നൽകപ്പെട്ട ചില ഏടുകൾ, അതിനെക്കുറിച്ചുള്ള പരാമർശം. സുഹുഫു ഇബ്രാഹീം വമൂസ, ഇബ്രാഹീമിന്റെയും മൂസയുടെയും ഏടുകൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പരാമർശിച്ച ആ ഏടുകളെ കുറിച്ച് ഖുർആനിൽ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളും ഏടുകളുമെല്ലാം ഖുർആനിന് മുൻപ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളാണ്. അവസാനമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആനിന് ധാരാളം പേരുകളുണ്ട്, അസ്-സിക്ർ, അൽ ഫുർഖാൻ, അൽ കിതാബ് എന്നൊക്കെ ധാരാളം പേരുകൾ ഖുർആനിന് വന്നിട്ടുണ്ട്. ഖുർആൻ അവതരിപ്പിച്ചത് നമ്മുടെ നബിയായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സ്വലവാത്തുല്ലാഹി വസലാമുഹു വ ബറകാതുഹു അലൈഹി അവിടുത്തെ മേലാണ്. ഖുർആൻ അതുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനത്തിൽ പറയാനുണ്ട്. ശരി, ഈ വേദഗ്രന്ഥങ്ങളെല്ലാം എപ്പോഴാണ് അവതരിപ്പിച്ചത് എന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വിശദമായ പരാമർശം വന്നിട്ടുണ്ട്. വാസിലത്തു ഇബ്നുൽ അസ്ഖ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻസിലത് സുഹുഫു ഇബ്രാഹിം അലൈഹി സലാം ഫി അവ്വലി ലൈലത്തിൻ മിൻ റമദാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഏടുകൾ അള്ളാഹു അവതരിപ്പിച്ചത് റമദാനിലെ ആദ്യത്തെ രാത്രിയിലാണ്. തൗറാത്ത് അള്ളാഹു അവതരിപ്പിച്ചത് റമദാനിലെ ആറ് രാത്രികൾ കഴിഞ്ഞതിന് ശേഷമാണ്. ഇഞ്ചീൽ അള്ളാഹു അവതരിപ്പിച്ചത് റമദാനിലെ 13 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. വഉൻസിലൽ ഫുർഖാനു ലി 24 ഖലത് മിൻ റമദാൻ. റമദാനിൽ നിന്ന് 24 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചത്. ഇങ്ങനെ ഓരോ വേദഗ്രന്ഥങ്ങളും അവതരിപ്പിക്കപ്പെട്ട ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സുഹഫു ഇബ്രാഹിം അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലെ 1-ാമത്തെ രാത്രിയിലാണ്. തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലെ 6 ദിവസങ്ങൾ കഴിഞ്ഞാണ്. ഇഞ്ചീൽ അവതരിപ്പിക്കപ്പെട്ടത് 13 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് 24 ദിവസങ്ങൾക്ക് ശേഷമാണ്. റമദാനിൽ തന്നെയാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, എങ്ങനെയാണ് കിതാബുകളിൽ വിശ്വസിക്കേണ്ടത്? എങ്ങനെയാണ് അള്ളാഹുവിന്റെ കിതാബുകളിലുള്ള വിശ്വാസം? കിതാബുകളിലുള്ള വിശ്വാസം അത് ഉൾക്കൊള്ളുന്ന ചില അടിസ്ഥാനങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച എല്ലാ വേദഗ്രന്ഥങ്ങളും അള്ളാഹു അവതരിപ്പിച്ചവയാണ് എന്ന് വിശ്വസിക്കണം. തൗറാത്ത് അള്ളാഹു ഇറക്കിയതാണ്, ഇഞ്ചീൽ അള്ളാഹു ഇറക്കിയതാണ്, സബൂറും ഖുർആനും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഏടുകൾ അതെല്ലാം അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് വിശ്വസിക്കൽ കിതാബുകളിലുള്ള വിശ്വാസത്തിന്റെ ആദ്യത്തെ പടിയാണ്, അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ് എന്ന് വിശ്വസിക്കണം. സൂറത്തു ശൂറയിൽ അള്ളാഹു തആല പറഞ്ഞു, വഖുൽ ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബ്. അള്ളാഹു ഏതൊരു കിതാബ് അവതരിപ്പിച്ചിട്ടുണ്ടോ ആ കിതാബിലൊക്കെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് നീ പറയുക. അത് നമ്മൾ പറയേണ്ട വാക്കാണ്. വഖുൽ ആമൻതു ബില്ലാ വഖുൽ ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബ്. ഏതൊരു കിതാബ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ടോ അതിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നീ പറയുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായി കൽപ്പിച്ചതായി കാണാൻ സാധിക്കും. ഒന്നത്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ ഏതൊരു വേദഗ്രന്ഥവും അടങ്ങിയിട്ടുള്ളത് സബൂർ ഒഴികെ അടങ്ങിയിട്ടുള്ളത് കാര്യമായും രണ്ട് കാര്യങ്ങളാണ്. ഏത് കിതാബുകൾ, പൊതുവെ തൗറാത്താകട്ടെ ഇഞ്ചിലാകട്ടെ സബൂർ ആകട്ടെ, തൗറാത്താകട്ടെ ഇഞ്ചിലാകട്ടെ ഖുർആനാകട്ടെ, അവയൊക്കെ അടങ്ങിയിട്ടുള്ള അവയൊക്കെ ഉൾക്കൊള്ളുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അഖ്ബാറുകൾ. അഖ്ബാർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ ചരിത്രങ്ങൾ, അതല്ലെങ്കിൽ വരാനിരിക്കുന്ന പരലോകത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന പിന്നെ അടയാളങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സന്തോഷ വാർത്തകൾ, അത് തൗറാത്തിലും ഇഞ്ചിലും വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച അഖ്ബാറുകൾ, വാർത്തകൾ, ഒന്ന് അതായിരിക്കും, അതല്ലെങ്കിൽ അഹ്കാമുകൾ, വിധിവിലക്കുകൾ, നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, സകാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, ഇങ്ങനെ ചെയ്യാൻ കൽപ്പിക്കുകയോ വിരോധിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് രണ്ടുപേർക്കും ഖുർആനിലാവട്ടെ ഹദീസ് ഏത് കാര്യത്തിൽ ഇത് രണ്ടുണ്ടാവും. ഒന്നല്ലെങ്കിൽ ഖബർ, കഴിഞ്ഞുപോയ ചരിത്രം, വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ. അതല്ലെങ്കിൽ കൽപ്പനകൾ, നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ രണ്ടാലൊരു രൂപത്തിലാണ് ഖുർആനിലും അതുപോലെ തന്നെ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിലും വിഷയങ്ങൾ വന്നിട്ടുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച ഖബറുകൾ, അത് സത്യപ്പെടുത്തണം. അതെല്ലാം സത്യമാണ്, എല്ലാം സത്യമാണ്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച എല്ലാ കാര്യങ്ങളും, ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ആദ്യത്തെ മനുഷ്യൻ. അതുപോലെ ഇന്നത്തെ കാലത്ത് ഡാർവിൻ തിയറി എന്ന് പറഞ്ഞിട്ട് തിയറി ഉണ്ട്, അത് മുസ്ലിമിന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്, അള്ളാഹു ആദ്യം പഠിച്ചത് ആദമിനെയാണ്, മനുഷ്യരിൽ ആദമിനെയാണ് ആദ്യമായി പഠിച്ചത്. അപ്പൊ അത് സത്യപ്പെടുത്തണം. നബിമാർ വന്നിട്ടുണ്ട്, നൂഹ് നബി അലൈഹി സ്വലാം, അദ്ദേഹത്തിന്റെ ചരിത്രം വിശ്വസിക്കണം. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ അറിയിച്ചോ അതൊക്കെ സത്യമാണെന്ന് പറയണം. അങ്ങനെയാണ് കിതാബുകളിൽ വിശ്വസിക്കണം. അതായത് കിതാബുകളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ്. അതുപോലെ അള്ളാഹു തആല നടക്കാനിരിക്കുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അന്ത്യനാളിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, മീസാനിനെ കുറിച്ച്, സ്വറാത്തിനെ കുറിച്ച്, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണോ ആ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും അത് സത്യപ്പെടുത്തുകയും ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പറഞ്ഞു അള്ളാഹു തആല വിധിവിലക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ വിധിവിലക്കുകൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം അനുസരിക്കണം. അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം, അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയാണ് കിതാബുകളിലുള്ള വിശ്വാസം ഒരാൾ കെട്ടിപ്പടുക്കേണ്ടത്. അതാണ് രണ്ടാമത്തെ കാര്യം. രണ്ട് കാര്യം പറഞ്ഞു, ഒന്ന് അള്ളാഹു അവതരിപ്പിച്ച എല്ലാ കിതാബുകളും വിശ്വസിക്കണം, രണ്ട് അള്ളാഹു അവതരിപ്പിച്ച കിതാബുകളിൽ വന്ന എല്ലാ വാർത്തകളും സത്യമാണ്, എല്ലാ കൽപ്പനകളും അനുസരിക്കേണ്ടതാണ്, ഇങ്ങനെ വിശ്വസിക്കണം. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബുകൾ, അവന്റെ വേദഗ്രന്ഥങ്ങൾ, അവയെല്ലാം ക്ഷണിച്ചത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന തൗഹീദിലേക്കാണ് എല്ലാ കിതാബുകളും. അല്ലെ, അതുകൊണ്ടാണ് അഹ്ലുൽ കിതാബുകാരെ, വേദക്കാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷണിച്ചത്. ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅ ولا يتخذ بعضنا بعضا اربابا من دون الله قل പറയുക അല്ലാഹുവിന്റെ റസൂലേ, യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങൾ ലഭിച്ച ആളുകളെ, തആലൂ നിങ്ങൾ വരിക, ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, നമ്മൾക്കും നിങ്ങൾക്കും ഇടയിൽ തുല്യതയുള്ള, സമമായ, നമുക്ക് യോജിക്കാവുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വരിക. എന്താണ് ആ കാര്യം? അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാതിരിക്കാൻ, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാം. വലാ നുശ്രിക ബിഹി ശൈഅ, അല്ലാഹുവിൽ മറ്റൊരാളെയും പങ്കുചേർക്കാതിരിക്കാൻ. എല്ലാ വേദഗ്രന്ഥങ്ങളും പറഞ്ഞതിതാണ്. ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹമാകട്ടെ, മുസാ നബിയുടെ സമൂഹമാകട്ടെ, വിഗ്രഹാരാധനക്കെതിരെ ഏറ്റവും ശക്തമായി നിലനിന്നിരുന്ന സമൂഹമായിരുന്നു അവർ. എന്നാൽ പിന്നീട് അവർ അതിൽ നിന്ന് തെറിച്ചുപോവുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് നസ്രാനികൾ, അവർ ഏറ്റവും ശക്തമായി വിഗ്രഹാരാധനക്കെതിരെ നിലകൊണ്ടിരുന്ന ആളുകളായിരുന്നു. അതിന്റെ പേരിൽ എത്രയോ ആളുകൾ നസ്രാനികൾക്കിടയിൽ നിന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട്. വിഗ്രഹാരാധന നടത്തുകയില്ല എന്ന് ഉറച്ചു നിന്നതിന്റെ പേരിൽ. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ അവർക്കിടയിലേക്ക് വിഗ്രഹാരാധന കടന്നു വരികയും അത് ഇന്ന് അവർക്കിടയിൽ എതിർക്കപ്പെടാത്ത ഒരു സ്ഥിരം കാര്യമായി മാറുകയും ചെയ്യുന്ന എല്ലാ പള്ളികളിലും വിഗ്രഹമുണ്ട്. അത്ഭുതകരമായ കാര്യം, ഏറ്റവും തനാഖുൽ, ഏറ്റവും വൈരുദ്ധ്യം നിറഞ്ഞു നിൽക്കുന്ന മതങ്ങളിൽ ഒന്നാണ് നസ്രാനികളുടെ ദീൻ. അല്ലേ, നസ്രാനികളുടെ ദീന് ഏറ്റവും വൈരുദ്ധ്യം നിറഞ്ഞു നിൽക്കുന്ന ദീനുകളിലൊന്നാണ്. വളരെ സ്വതന്ത്രനായ, കൈയും കാലും നന്നായി ചലിപ്പിക്കാൻ പറ്റുന്ന ആള് പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? കുരിശിൽ തറക്കപ്പെട്ട ആളോട് അയാളെന്നെ കുരിശിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതിരിക്കണം. അയാളോട് കുരിശിൽ കയറാത്ത ആള് പ്രാർത്ഥിക്കാം. എത്ര ബുദ്ധിയില്ലാത്ത കാര്യമാണത് അല്ലേ? അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് ഒരിത്തിരി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും കുരിശിനെ ആദരിക്കില്ലായിരുന്നു. കാരണം നിങ്ങളുടെ ദൈവത്തെ പിടിച്ച് തറച്ചത് അതിന്റെ മേലാണ്. അപ്പൊ കുരിശിനോട് നിങ്ങൾക്ക് ദേഷ്യമാണ് ഉണ്ടാവേണ്ടത്, പക്ഷെ നിങ്ങൾ കുരിശിനെ എന്ത് ചെയ്യാൻ? ബഹുമാനിക്കാണ്. യഥാർത്ഥത്തിൽ അല്ല, ഒരാൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ അവനവന്റെ ദൈവത്തിനെ പിടിച്ച് തറച്ചിട്ട ഒരു കുരിശ് എന്ന് പറയുമ്പോൾ അതിനോട് ദേഷ്യമാണ് വരേണ്ടത്. പക്ഷെ അവർക്ക് നേരെ തിരിച്ചായിപ്പോയി. കുരിശാണ് അവരുടെ അടുക്കൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന കാര്യങ്ങളിലൊന്ന്. അതുപോലെ ധാരാളം തനാഖുലാത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന മതമാണ്. അതിന്റെ സ്റ്റാർട്ടിംഗ് എന്നതാണ്, അവര് പറയും ദൈവമേകന മൂന്ന് കൂടിയ ദൈവമാണ്. 1+1+1 സിക്കൽ ടു 3, 3 എന്നാണ് എല്ലാവരും പഠിക്കുന്നത്. പക്ഷെ അസ്റാനികൾ പറയും 1+1+1 സിക്കൽ ടു 1. ആ സാധാരണ കേവല ബുദ്ധിയെ പോലും തകർത്തുകൊണ്ടാണ് അസ്റാനികളുടെ വിശ്വാസം നിലനിൽക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയിൽ നിന്ന് ഒരാൾ തെറ്റിപ്പോയാൽ എവിടെ എത്തുമെന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. അല്ലെ, അത് നമ്മളെ കാലഘട്ടത്തിൽ പോലും നമുക്ക് വ്യക്തമാവും. അസ്റാനികൾ അവരുടെ ദീൻ ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്. ഇന്നലെ വരെ അവർക്ക് ചിലപ്പോൾ സ്വവർഗരതി കടുത്ത ഹറാമായിരിക്കും, അടുക്കാൻ പാടില്ലാത്ത കാര്യമായിരിക്കും. നാളെ ചിലപ്പോ അതൊരു കുഴപ്പമില്ലാത്ത കാര്യമായി മാറും. അപ്പൊ ഇന്നലെ വരെ ഇത് ചെയ്യാതെ പോയ ആൾക്കാരോ, അവരുടെ വിധി എന്താണ്? യാതൊരു അടിസ്ഥാനമോ യാതൊരു നിയമത്തിനും ഉറപ്പോ ഇല്ലാത്ത വിശ്വാസങ്ങളിലൊന്നാണ് അസ്റാനികളുടെ ദീൻ എന്നാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിലൊന്നും ഈ പറഞ്ഞ വിശ്വാസങ്ങളില്ല. ഇഞ്ചീലിൽ അത് വന്നിട്ടില്ല, തൗറാത്തിൽ അത് വന്നിട്ടില്ല, സബൂറിൽ അതില്ല, സുഹഫു ഇബ്രാഹിമിലോ മൂസയിലോ അതില്ല, മറ്റൊരു വേദഗ്രന്ഥത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് അല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാ നബിമാരും പറഞ്ഞ കാര്യമാണത്. എല്ലാ വേദഗ്രന്ഥങ്ങളും അതിനുവേണ്ടിയാണ് അവതരിച്ചത്. അപ്പോൾ ആ കാര്യം നാം വിശ്വസിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. അൽ ഈമാനു ബിൽ കുതുബ്, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്നാൽ അതിന്റെ ഭാഗമാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും തൗഹീദാണ് പഠിപ്പിച്ചത് എന്ന് വിശ്വസിക്കൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ കാന ലിബശരിൻ അൻ യുതിയഹുല്ലാഹു അൽ കിതാബ വൽ ഹുക്മ വൻ നുബുവത. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് വേദഗ്രന്ഥം നൽകുകയും അതുപോലെ വിധി നൽകുകയും അതുപോലെ അധികാരം നൽകുകയും അതുപോലെ നുബുവത്ത് നൽകുകയും ചെയ്തതിനു ശേഷം, ثم يقول للناس كونوا عبادا لي من دون الله, പിന്നീട് ജനങ്ങളോട് അയാൾ പോയി നിങ്ങൾ എന്റെ അടിമകളാവുക എന്ന് പറയുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഒരു കിതാബിലും അത് പറയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. ഒരു കിതാബും, ഏതൊരു കിതാബും, ഇഞ്ചിലാകട്ടെ, സബൂർ തൗറാത്താകട്ടെ, ഏത് കിതാബാകട്ടെ, മാറ്റത്തിരുത്തലുകൾ ഇല്ലാതെ നമ്മുടെ കയ്യിൽ അത് കിട്ടിയാൽ ആ കിതാബുകളിൽ പറഞ്ഞത് അതുപോലെ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അതേ ആശയം, അതേ അർത്ഥം, അതാണ് ഖുർആനിലുള്ളത്. ഖുർആനും തൗറാത്തും സബൂറും ഇഞ്ചീലുമെല്ലാം അടിസ്ഥാനങ്ങളിൽ ഒരേ കാര്യമാണ് പറഞ്ഞത്. അവക്കിടയിൽ യാതൊരു വിധത്തിലുള്ള വിയോജിപ്പും കാണാൻ സാധിക്കുകയില്ല. എപ്പോൾ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച കിതാബ് നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേദഗ്രന്ഥങ്ങൾ അവയെല്ലാം പരസ്പരം സത്യപ്പെടുത്തുന്നതാണ്. ഒരാൾക്ക് തൗറാത്തും സബൂറും ഇഞ്ചീലും ഖുർആനും അത് അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ ഒരുമിച്ച് കിട്ടി എന്ന് വിചാരിക്കുക. ഈ എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞ കാര്യങ്ങളിൽ യാതൊരു മാറ്റത്തിരുത്തലുകളും ഇല്ലാത്ത രൂപത്തിൽ മറ്റ് ഗ്രന്ഥങ്ങൾ കിട്ടുകയും ഖുർആൻ കിട്ടുകയും ചെയ്താൽ എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞ അടിസ്ഥാന വിഷയങ്ങളിൽ ഒന്നിലും തന്നെ ഒരു വൈരുദ്ധ്യവും ഉണ്ടാവുകയില്ല. ഒരു കിതാബിൽ മറ്റൊരു കിതാബിൽ പറഞ്ഞതിന് എതിരായി കാണുകയില്ല. അടിസ്ഥാന വിഷയങ്ങളിൽ ചിലപ്പോൾ മതനിയമങ്ങൾ ഉദാഹരണത്തിന് സംസ്കരിക്കേണ്ട രൂപം എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ കാര്യങ്ങളിലും എല്ലാ വേദഗ്രന്ഥങ്ങളും ഒരുപോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അൻസൽനാ ഇലൈകൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈ. മുഹമ്മദ്, നാം നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ വേദഗ്രന്ഥം അത് മുൻപ് കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നതാണ്, ശരിവെക്കുന്നതാണ്, കളവാക്കുന്നതല്ല. അപ്പോൾ ഈ കാര്യം അള്ളാഹുവിന്റെ കിതാബുകളിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ്. ശരി, അതുപോലെ തന്നെ കിതാബുകളിലുള്ള വിശ്വാസം അതിന്റെ ഭാഗമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങൾ അതിലെ മത നിയമങ്ങൾ, മതവിധികൾ, ഉദാഹരണത്തിന് നിസ്കാരവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ പരസ്പരമുള്ള കച്ചവടവുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെയുള്ള മതവിധികൾ, ശരീഅത്തിന്റെ നിയമങ്ങൾ, ആ നിയമങ്ങൾ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട എല്ലാ നിയമങ്ങളും ദുർബലമാക്കപ്പെട്ടിരിക്കുന്നു, അവയെല്ലാം മൻസൂഖായിരിക്കുന്നു. മൻസൂഖ് എന്ന് പറഞ്ഞാൽ ദുർബലമാക്കപ്പെട്ടിരിക്കുന്നു. ആ വിധികൾക്ക് ഇനി പ്രാബല്യമില്ല. ഏത് അവതരിച്ചതോടുകൂടി? ഖുർആൻ അവതരിച്ചതോടുകൂടി. ഖുർആൻ അവതരിച്ചതോടുകൂടി ഖുർആനിന് മുൻപുള്ള വേദഗ്രന്ഥങ്ങളിൽ വന്ന എല്ലാ നിയമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല അതോടുകൂടി ദുർബലമാക്കിയിരിക്കുന്നു. ആ മത ഗ്രന്ഥങ്ങളിൽ വന്ന നിയമങ്ങളെല്ലാം ദുർബലമാക്കിയിരിക്കുന്നു. അത് വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗറാത്തിന്റെ ചില ഏടുകളുമായി നടന്നു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെട്ടു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അമുതഹവ്വികൂന ഫീഹാ ഇബ്നുൽ ഖത്താബ്? അല്ലയോ ഇബ്നുൽ ഖത്താബ്, അതായത് ഉമർ, അല്ലയോ ഉമർ, അമുതഹവ്വികൂന ഫീഹാ, നിങ്ങൾ ഈ വേദഗ്രന്ഥങ്ങളിൽ ഒരു ഉറപ്പുമില്ലാത്ത കാര്യങ്ങളിൽ വീണുകിടക്കാൻ പോവുകയാണോ? വല്ലദി നഫ്സി ബിയദിഹ് ലഖദ് ജിഅ്തുകും ബിഹാ ബൈദാഅ നഖിയ. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ? അള്ളാഹു തന്നെ സത്യം, ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നിരിക്കുന്ന ഈ കാര്യം ബൈദാഅ നഖിയ, നല്ല വെളുത്ത, ശുദ്ധിയുള്ള, പരിശുദ്ധമായ മാർഗമാണ്. ലാ തസ്അലൂഹും അൻ ഷൈഇൻ, നിങ്ങൾ വേദക്കാരോട് ഒരു കാര്യവും ചോദിക്കരുത്. ഫയുഖ്ബിറൂകും ബിഹഖിൻ ഫതുകദ്ദിബൂ ബിഹി, ചിലപ്പോൾ അവർ ചില കഥകൾ പറയും, അത് ചിലപ്പോൾ സത്യമായേക്കാം, നിങ്ങൾ അത് കളവാക്കും. ഔ ബിബാത്തിലിൻ ഫതുസദ്ദിഖൂ ബിഹി, അതല്ലെങ്കിൽ ചിലപ്പോൾ അവർ ചില കള്ളക്കഥകൾ പറയും, നിങ്ങൾ ചിലപ്പോൾ ആ കഥയുടെ രസം കാരണത്താൽ അത് സത്യമാണ് എന്ന് വിചാരിച്ചേക്കാം. വല്ലദി നഫ്സി ബിയദിഹി ലൗ അന്ന മൂസ കാന ഹയ്യൻ മാ വസഅഹു ഇല്ല അൻ യത്തബിഉനി. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ എന്നെ പിൻപറ്റുകയല്ലാതെ മറ്റൊന്നിനും അദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു. എന്നെ പിൻപറ്റുക എന്നത് അദ്ദേഹത്തിന്റെ മേൽ നിർബന്ധമാകുമായിരുന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം, മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങൾ അവയിലെ നിയമങ്ങളെല്ലാം ദുർബലമാക്കപ്പെട്ടിരിക്കുന്നു, ഇനി അവക്ക് പ്രാബല്യമില്ല അള്ളാഹുവിന്റെ ഖുർആൻ അവതരിച്ചതോടുകൂടി. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, വേദക്കാർ അവരുടെ വേദങ്ങളിൽ നിന്ന് എന്തെങ്കിലും കഥകൾ പറഞ്ഞാൽ മൂന്നാലൊരു നിലപാടാണ് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ കിതാബിൽ, ഖുർആനിലോ സുന്നത്തിലോ വന്ന ഒരു കഥ, ആ കഥയോട് യോജിച്ചുകൊണ്ടാണ് അവരുടെ കഥയെങ്കിൽ അതിനെ നമ്മൾ സത്യപ്പെടുത്തും. കാരണം എന്താണ്? നമ്മുടെ ഖുർആനിൽ വന്നിട്ടുണ്ട്, നമ്മുടെ ഹദീസിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനെ സത്യപ്പെടുത്തും. ഖുർആനിലെ ഹദീസിലെ ഒരു കാര്യം വന്നു, അതിനോട് യോജിച്ചുകൊണ്ട് അവരുടെ കിതാബുകളിൽ വല്ലതും വന്നാൽ നമ്മൾ അതിനെ സത്യപ്പെടുത്തും. രണ്ട്, നമ്മുടെ ഖുർആനിലോ സുന്നത്തിലോ വന്നതിന് വിരുദ്ധമായി ഒരു കാര്യം അവരുടെ കിതാബിൽ വന്നാൽ അത് കളവാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയും. മൂന്ന്, നമ്മുടെ കിതാബിൽ പ്രത്യേകിച്ച് പരാമർശിക്കപ്പെടാത്ത കാര്യമാണ് അവർ പറയുന്നത് എങ്കിൽ, നമ്മുടെ ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല, ഇസ്ലാമിന്റെ നിയമങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ എതിരാവുന്നില്ല, അങ്ങനെയുള്ള കാര്യമാണ് അവർ പറഞ്ഞത് എങ്കിൽ അത് സത്യപ്പെടുത്താനോ കളവാക്കാനോ നമ്മൾ പോവുകയില്ല. സത്യപ്പെടുത്തൂല, കളവാക്കൂല. അപ്പൊ ഇതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, മുൻകാലക്കാരുടെ വേദഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അവന് ഖുർആനിലും ഹദീസിലും വിവരമുണ്ടാകണം. അല്ല, ചില ആളുകൾ ഇന്ന് ഈ അടിസ്ഥാനം പഠിച്ചു കഴിഞ്ഞാൽ എന്നാ പിന്നെ ഞാൻ പോയിട്ട് വായിക്കട്ടെ ഇന്ത്യയിൽ, എന്നിട്ട് വായിച്ചിട്ട് അതിനെന്താണ് മനസ്സിലാവുന്നത്? അത് പറ്റില്ല. ഖുർആനും ഹദീസും നിനക്ക് അറിയണം ആദ്യം. നീ അത് വായിക്കുകയും പഠിച്ചവനും പഠിക്കുകയും ചെയ്തവനായിരിക്കണം. ഏതൊക്കെയാണ് സത്യം, ഏതൊക്കെയാണ് ബാത്തിൽ എന്ന് വേർതിരിക്കാൻ നിനക്ക് കഴിവുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഇത്തരം ഗ്രന്ഥങ്ങൾ വായിക്കാതിരിക്കുകയാണ് വേണ്ടത്. കാരണം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ഹിദായത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ഇന്ന് ബൈബിളും അതുപോലെ തന്നെ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ വായിക്കുന്നതിനപ്പുറം അതൊക്കെ ഒഴിവാ അതൊക്കെ കടന്ന് ചില ആളുകൾ ഭഗവത്ഗീത വായിക്കണം, രാമായണം വായിക്കണം, അതുപോലെ തന്നെ അവരുടെ എന്താ കുറെ വേദങ്ങളുണ്ട്, ഋഗ്വേദം, ഇങ്ങനെ സാമവേദം, ഇങ്ങനെയുള്ള വേദങ്ങൾ വായിക്കുക എന്നതിലേക്ക് ആളുകൾ എത്തണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഇത്തരം ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വിവരങ്ങളിൽ ചിലത് സിഹ്റാണ്. സിഹർ വരെ അവരുടെ കിതാബുകളിലുണ്ട്. സിഹർ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ ഋഗ്വേദമാണെന്നാണ് എന്റെ ഓർമ്മ. ഋഗ്വേദം സാധാ പിന്നെ അമ്പലത്തിലെ പൂജാരിമാർ പോലും വായിക്കാത്ത പുസ്തകമാണ് അത്. വളരെ ആ കാര്യത്തിൽ കഴിവും പ്രാപ്തിയും എത്തിക്കഴിഞ്ഞാൽ, ഒരാൾ നല്ല ഒരു അറിയപ്പെട്ട സാഹിറായി കഴിഞ്ഞാൽ അവന്റെ ലാസ്റ്റ് പടിയാണ് ഋഗ്വേദം. ഏതാ പുസ്തകം നിനക്ക് ഓർമ്മയില്ല? ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു പുസ്തകം. സിഹ്റാണ് അതിൽ പലതിലും പഠിപ്പിക്കുന്നത്. എങ്ങനെ സിഹർ ചെയ്യാം, അല്ലെങ്കിൽ സിഹറിന്റെ മാർഗങ്ങൾ എന്താണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തനിച്ച മാരണമാണ്. ഇതാണ് ആളുകൾ പോയിരുന്നു വായിക്കുന്നത്. ഇത് വളരെ അപകടകരമായ അവസ്ഥയാണ്. നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങളിലൊന്നാണ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആനിൽ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട്. ആളുകൾ ഖുർആൻ പഠിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് വായിക്കണമെങ്കിൽ രസമുണ്ടായിരുന്നു. ഖുർആൻ ഒരുത്തരെ കൊണ്ട് ഫാത്തിഹ ഓതിപ്പിച്ചാൽ അവന് മര്യാദ ഓതാൻ പറ്റുന്നില്ല. എന്നിട്ട് അവൻ പോയിരുന്ന് ഋഗ്വേദം വായിക്കണം, അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം വായിക്കണം. ഖുർആൻ അവന് ഓതാൻ അറിയില്ല. ഈ ഒരു അവസ്ഥ ഒരു മുസ്ലിമിന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നാം അതിന്റെ ഭാഗമാണ്. ഖുർആൻ അവതരിച്ചതോടുകൂടി മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങൾ അവ മൻസൂഖായിരിക്കുന്നു, അവ ദുർബലമാക്കപ്പെട്ടിരിക്കുന്നു എന്ന വിശ്വാസം, അത് അള്ളാഹുവിന്റെ കിതാബുകളിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്.